ഗലാത്യർ അധ്യായം 4. നിങ്ങളോട് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. അനന്തരാവകാശി ഒരു കുട്ടിയായിരിക്കെ ഒരടിമയിൽ നിന്നും അവന് ഒരു വ്യത്യാസവുമില്ല. അനന്തരാവകാശി എല്ലാ ഉടമസ്ഥാവകാശവും വഹിക്കുന്നു എന്നത് പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ കുട്ടിയായിരിക്കെ അവനെ സംരക്ഷിക്കുന്ന എല്ലാവരെയും അവൻ അനുസരിക്കേണ്ടതുണ്ട്. എന്നാൽ പിതാവ് നിശ്ചയിച്ച പ്രായമാകുമ്പോൾ അവൻ സ്വതന്ത്രനാകും. അതുതന്നെയാണ് നമ്മുടെയും സ്ഥിതി. നാമും ഒരിക്കൽ കുട്ടികളെപ്പോലെയായിരുന്നു. ഈ ലോകത്തിന്റെ നിരുപയോഗമായ നിയമങ്ങളുടെ അടിമകളായിരുന്നു നാം. എന്നാൽ ശരിയായ സമയം ആഗതമായപ്പോൾ ദൈവം അവന്റെ പുത്രനെ അയച്ചു. ദൈവപുത്രൻ ഒരു സ്ത്രീയിൽ നിന്നും ജനിച്ചു. ദൈവപുത്രൻ ന്യായപ്രമാണത്തിന് വിധേയനായി ജീവിച്ചു. ന്യായപ്രമാണത്തിന് അധീനരായിരുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വാങ്ങുവാൻ തക്ക വിധമാണ് ദൈവം ഇത് ചെയ്തത്. നമ്മെ അവന്റെ മക്കളാക്കുകയായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ്യം. നിങ്ങൾ ദൈവമക്കളാണ്. അതിനാലാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ അയച്ചത്. ആത്മാവ് കേണുവിളിക്കുന്നു, അപ്പാ പ്രിയ പിതാവേ. അതിനാൽ ഇനിമേൽ നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ മക്കളാകുന്നു. താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ദൈവം നിനക്ക് തരും, കാരണം നീ അവന്റെ കുട്ടിയാണ്. പണ്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയുകയില്ലായിരുന്നു. യഥാർത്ഥമല്ലാത്ത ദൈവങ്ങൾക്ക് നിങ്ങൾ അടിമകളായിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. സത്യത്തിൽ ദൈവത്തിനാണ് നിങ്ങളെ അറിയാവുന്നത്. അതിനാൽ മുമ്പ് പിന്തുടർന്നിരുന്ന ദുർബലവും ഉപയോഗയോഗ്യവുമല്ലാത്ത ആ ചട്ടങ്ങളിലേക്ക് നിങ്ങൾ എന്തിനു മടങ്ങണം? വീണ്ടും നിങ്ങൾക്ക് അക്കാര്യങ്ങളുടെ അടിമയാകണോ? പ്രത്യേക ദിവസങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും പ്രത്യേക സന്ദർഭങ്ങളെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചും ന്യായപ്രമാണം ഉപദേശിക്കുന്നത് നിങ്ങളിപ്പോഴും പിന്തുടരുന്നു. ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയക്കുന്നു. നിങ്ങൾക്കു വേണ്ടിയുള്ള എന്റെ പ്രയത്നം വ്യർത്ഥമാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സഹോദരരെ, ഞാനും ഒരിക്കൽ നിങ്ങളെപ്പോലെയായിരുന്നു. അതിനാൽ നിങ്ങളും എന്നെ പോലെയാകുക. നേരത്തെ നിങ്ങൾ എനിക്ക് വളരെ നല്ലവരായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യ തവണ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. കാരണം ഞാൻ രോഗിയായിരുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോഴായിരുന്നു അത്. എന്റെ രോഗം നിങ്ങൾക്കൊരു വലിയ ഭാരമായിരുന്നിരിക്കാം. എന്നാൽ എന്നോട് നിങ്ങൾ ഒരു വെറുപ്പും കാണിച്ചില്ല. നിങ്ങൾ എന്നെ തിരസ്കരിച്ചില്ല. ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനെ എന്നവണ്ണമാണ് നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തത്. ഞാൻ യേശുക്രിസ്തു എന്ന പോലെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. എവിടെ പോയി ആ സന്തോഷം? എന്നെ സഹായിക്കാൻ സാധ്യമായതൊക്കെയും നിങ്ങൾ ചെയ്തത് ഞാൻ ഓർക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എനിക്ക് തന്നേനെ. എന്നാൽ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി എന്നാണോ? നിങ്ങളെ പ്രേരിപ്പിക്കാൻ അവർ കഠിനയത്നം നടത്തുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങളെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ഞങ്ങൾക്കെതിരാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവരെയല്ലാതെ മറ്റാരെയും പിന്തുടരാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആൾക്കാരുടെ ലക്ഷ്യം നല്ലതാണെങ്കിലേ അവർക്ക് നിങ്ങളിലുള്ള താൽപ്പര്യവും നന്നാകൂ. ഇത് എല്ലായ്പ്പോഴും ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉള്ളപ്പോഴും അകലെ ആയിരിക്കുമ്പോഴും ഇത് ശരിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ഒരമ്മയുടെ പ്രസവ വേദന പോലെ എനിക്ക് നിങ്ങളെക്കുറിച്ച് വേദന തോന്നുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാകും വരെ എനിക്കിത് അനുഭവപ്പെടും. ഇപ്പോൾ എനിക്ക് നിങ്ങളോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്റെ സംസാര രീതിയും മാറ്റാമെന്ന് തോന്നുന്നു. നിങ്ങൾക്കു വേണ്ടി എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളിൽ ചിലർ ഇപ്പോഴും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലാകാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പറയൂ, ന്യായപ്രമാണം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തിരുവെഴുത്തുകൾ പറയുന്നു, അബ്രഹാമിന് രണ്ടു മക്കളുണ്ടായിരുന്നെന്ന്. ഒരു പുത്രന്റെ അമ്മ അടിമയായിരുന്നു, മറ്റവളോ സ്വതന്ത്രയുമായിരുന്നു. അടിമ സ്ത്രീയിൽ നിന്നുള്ള അബ്രഹാമിന്റെ പുത്രൻ പ്രകൃത രീതിയായാണ് ജനിച്ചത്. എന്നാൽ സ്വതന്ത്രയായവളിൽ നിന്നുള്ള പുത്രനോ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരവും. ഈ സത്യകഥ ഒരു ചരിത്രം നമുക്ക് തരുന്നു. ഈ രണ്ട് സ്ത്രീകളും ദൈവവും മനുഷ്യനും തമ്മിലുള്ള രണ്ട് നിയമങ്ങളെപ്പോലെയാണ്. സീനായ് മലയിൽ വച്ച് ദൈവം ചമച്ചു നൽകിയ ന്യായപ്രമാണമാണ് ഒന്ന്. ഈ നിയമത്തിന് കീഴുള്ളവർ അടിമകളെപ്പോലെയാണ്. ഹാഗാർ ഈ നിയമം പോലെയാണ്. അതിനാൽ അറേബ്യയിലെ സീനായ് മല പോലെയാണ് ഹാഗാർ. അവൾ ലൗകിക നഗരമായ യെരൂശലേമിന്റെ ചിത്രമാണ്. ഇതൊരു അടിമ നഗരവും അതിലെ നിവാസികൾ അടിമകളുമാണ്. എന്നാൽ സ്വർഗീയ യെരൂശലേം സ്വതന്ത്രയായ ഒരു സ്ത്രീയെപ്പോലെയാണ്. അത് നമ്മുടെ അമ്മയാണ്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നു,
മക്കളില്ലാത്ത സ്ത്രീ സന്തോഷവതിയാകട്ടെ, ജന്മം നൽകാത്ത അവൾ സന്തോഷത്താൽ ആർത്തുഘോഷിക്കട്ടെ. കാരണം നിങ്ങൾ ഒരിക്കലും ഈറ്റുനോവ് അനുഭവിച്ചിട്ടില്ല. ഭർത്താവുള്ളവളേക്കാൾ ഏകാഗിനിയായവൾ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവളാകും.
അബ്രഹാമിന്റെ ഒരു പുത്രൻ പ്രകൃത രീതിയായാണ് ജനിച്ചത്. എന്നാൽ അബ്രഹാമിന്റെ ഇതര മകൻ ദൈവവാഗ്ദാനം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ജനിച്ചത്. എന്റെ സഹോദരി സഹോദരന്മാരെ, അന്ന് ഇസ്ഹാക്ക് ആയിരുന്നതുപോലെ നിങ്ങളും വാഗ്ദാനത്തിന്റെ സന്തതികളാണ്. പ്രകൃതരീത്യ ജനിച്ചവൻ വാഗ്ദത്ത പുത്രനെ പീഡിപ്പിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ തിരുവെഴുത്തുകൾ എന്താണ് പറയുന്നത്?
അടിമസ്ത്രീയെയും അവളുടെ സന്തതിയെയും പുറത്താക്കുക. സ്വതന്ത്ര സ്ത്രീയുടെ മകൻ തന്റെ അപ്പനുള്ളതെല്ലാം ലഭിക്കുന്നു, എന്നാൽ അടിമസ്ത്രീയുടെ മകന് ഒന്നും ലഭിക്കില്ല.
അതിനാൽ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ അടിമ സ്ത്രീയുടെ മക്കളല്ല, നമ്മൾ സ്വതന്ത്ര സ്ത്രീയുടെ മക്കളാണ്.